السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين أيام فمن كان منكم مريضا ولا سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير الله وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون
آیات کا ترجمہ ہے
سیدنا امیر المومنین خلیفۃ المسیح خامس ایدہ اللہ تعالی بنصر العزیز کഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് 21/9/2007 ന് ബൈത്തൽ ഫുതൂഹ് ലണ്ടനിൽ ചെയ്ത ഖുതുബയുടെ പരിഭാഷ ഞാൻ കേൾപ്പിക്കുകയാണ്. തശഹുദും തഅവ്വുദും സൂറ ഫാത്തിഹ തിലാവത്തിന് ശേഷം അമീറുൽ മോമിനീൻ സൂറ ബഖറയിലെ 185-186 വചനങ്ങൾ തിലാവത്ത് ചെയ്തുകൊണ്ടാണ് ഖുതുബ ആരംഭിച്ചത്. തുടർന്ന് അതിന്റെ അർത്ഥം ഹുസൂർ കേൾപ്പിച്ചു. എണ്ണപ്പെട്ട ചില ദിനങ്ങളാണ്. ഇനി നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ അത്രയും കാലയളവിലുള്ള നോമ്പ് മറ്റു ദിവസങ്ങളിൽ അവർ പൂർത്തിയാക്കേണ്ടതാണ്. ആർക്കാണോ കഴിവുള്ളത് അവനുള്ള പ്രായശ്ചിത്തം ഒരകത്തിക്ക് ഭക്ഷണം കൊടുക്കുക എന്നതാണ്. ഇനി ആരെങ്കിലും ഐച്ഛികമായി നന്മ ചെയ്താൽ അത് അവന് വളരെ നല്ലതാണ്. നിങ്ങളുടെ നോമ്പാചരണം നിങ്ങൾക്ക് ഗുണകരമാണ് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. റമളാൻ മാസം, ഇതിലാണ് മനുഷ്യർക്ക് മഹത്തായ സന്മാർഗമെന്ന നിലയിൽ ഖുർആൻ ഇറക്കപ്പെട്ടത്. വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എന്ന നിലയിൽ ഇതിൽ മാർഗദർശനത്തിന്റെ വിശദീകരണവും സത്യവും അസത്യവും വേർപെടുത്തി കാണിക്കുന്ന കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഈ മാസത്തിൽ ഹാജരുണ്ടായാൽ അതിനെ നോമ്പ് നോൽക്കുക. ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ മറ്റ് ദിനങ്ങളിൽ എണ്ണം പൂർത്തീകരിക്കേണ്ടതാണ്. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. അവൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സുഗമമായ നിലയിൽ എണ്ണം പൂർത്തിയാക്കുക എന്നതാണ്. അവൻ നിങ്ങൾക്ക് നൽകിയ ഈ മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ വാഴ്ത്തുക, അവന് നിങ്ങൾ നന്ദി കാണിക്കുന്നതിന് വേണ്ടി. റമളാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിനെ കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇതൊരു മുജാഹദ അഥവാ പോരാട്ടമാണ്. മുജാഹദ തന്നെയാണ് തഖ്വ അഥവാ ഭക്തിയെ അഭിവൃദ്ധിപ്പെടുത്തുന്നത്. അങ്ങനെ മനുഷ്യന് അള്ളാഹുവിന്റെ സാമീപ്യം കൈവരുന്നു. അടുത്ത വചനത്തിലുള്ളത് ഇതിന്റെ വിശദീകരണമാണ്. നിങ്ങളുടെ ക്ഷിക്ഷണത്തിനും നിങ്ങളെ ശരീരേച്ഛയോട് പോരാടുന്നവരാക്കി തീർക്കുന്നതിനും വേണ്ടിയാണ് എണ്ണപ്പെട്ട ഈ ചില ദിനങ്ങൾ വെക്കപ്പെട്ടിട്ടുള്ളതും നിങ്ങൾക്കിത് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളതും. അള്ളാഹുവിന്റെ ആരാധകനായി തീരുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശ്യം. അതായത് ആ നില കരസ്ഥമാക്കാൻ ശ്രമിക്കുക. നോമ്പ് ഓരോ മുസൽമാനും നിർബന്ധമായും പിടിക്കേണ്ടതാണ്. പക്ഷേ അള്ളാഹു തന്റെ ദാസരുടെ മേൽ അക്രമം പ്രവർത്തിക്കുന്നവനല്ല. ഇത് ഇന്ദ്രിയാശകളോടുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് ചിലപ്പോൾ വിഷമം സഹിക്കേണ്ടതായി വരും. എന്നാൽ നോമ്പൊരു ദ്രോഹമല്ല, മറിച്ച് ഭക്തി സമ്പാദിക്കാൻ ഉത്തമമായ മാർഗമാണ്. നോമ്പ് പിടിക്കാൻ കഴിവുള്ളവർക്കാണ് അത് നിർബന്ധമാക്കിയിട്ടുള്ളത്. താൽക്കാലികമായി എന്തെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി നോമ്പ് പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഉദാഹരണത്തിന് പെട്ടെന്ന് എവിടേക്കെങ്കിലും യാത്ര പോകേണ്ടി വരികയോ നോമ്പ് പിടിക്കാൻ സാധിക്കാത്ത നിലയിൽ രോഗം പിടിപെടുകയോ ചെയ്താൽ പഴുദ്ധത്വമിൻ അയ്യാമിൻ ഒഹർ, മറ്റു ദിനങ്ങളിൽ ആ എണ്ണം പൂർത്തീകരിക്കേണ്ടതാണ്. ഞാൻ രോഗിയായിപ്പോയി, അല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ടി വന്നു, അതുകൊണ്ട് ആ ദിനങ്ങളിൽ നോമ്പ് പിടിക്കേണ്ട, നോമ്പ് എനിക്ക് മാപ്പാണ് എന്ന് കരുതരുത്. നോമ്പ് മാപ്പായിട്ടില്ല. ഈമാനിൽ പുരോഗതി വേണമെന്ന ആഗ്രഹവും അള്ളാഹുവിനോട് ഭക്തിയുമുണ്ടെങ്കിൽ രോഗമോ യാത്രയോ കാരണം വിട്ട നോമ്പ് റമളാന് ശേഷം പിടിച്ചു വീട്ടേണ്ടതാണ്. അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് അനിവാര്യമാണ്. ഇതാണൊരു ഭക്തന്റെ അടയാളം. അള്ളാഹു നൽകിയിരിക്കുന്ന ഇളവിൽ നിന്ന് ഫലമെടുക്കുന്നവരായി തീരുന്നത് അവൻ പറഞ്ഞ അവസ്ഥയനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. എന്നാൽ രോഗം യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന രോഗമായിരിക്കണമെന്ന കാര്യം ഓർക്കുക. നോമ്പ് പിടിക്കുന്നത് പ്രയാസമായി അനുഭവപ്പെടുന്ന രോഗമായിരിക്കണം. ഒഴികഴിവ് പറഞ്ഞ് നോമ്പ് പിടിക്കാതിരിക്കരുത്. ചിലരുടെ ജോലി യാത്രയാണെന്നിരിക്കട്ടെ, ഉദാഹരണത്തിന് ഡ്രൈവർ, അല്ലെങ്കിൽ വ്യാപാര ആവശ്യത്തിനും വ്യാവസായിക ആവശ്യത്തിനുമായി എവിടെയെങ്കിലും ദീർഘമായി യാത്ര ചെയ്യേണ്ടി വരുന്നവർ, അവരുടേത് യാത്രയല്ല. നോമ്പ് പിടിക്കാതിരിക്കാൻ എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന് ആവശ്യമില്ലാതെ തിരഞ്ഞു നടക്കുന്നവർ കാലാവസ്ഥ കഠിനമായിട്ടുള്ള രാജ്യങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഞാനിത് തുറന്നു പറയുന്നത്. ആത്മീയവും ധാർമ്മികവുമായ ബലഹീനതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം അള്ളാഹു ഈ ദിനങ്ങളിൽ നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ പൂർണമായും പ്രയോജനപ്പെടുത്തണം. അള്ളാഹുവിന് അവന്റെ തൃപ്തിയുടെ വഴി അന്വേഷിക്കുന്ന യഥാർത്ഥരായ ദാസരെ സംബന്ധിച്ച് വിചാരമുണ്ട്. അവൻ യാത്രക്കാർക്കും രോഗികൾക്കും സ്വയം ഇളവ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നീട് പറഞ്ഞത് നോമ്പ് പിടിക്കാൻ കഴിവില്ലെങ്കിൽ അവർ ഫിദിയ കൊടുക്കുക എന്നാണ്. ഒരു മിസ്കീനെ നോമ്പ് പിടിപ്പിക്കുക, പക്ഷെ പിന്നീട് പിടിച്ചു വീട്ടാൻ കഴിയുന്നവർ ഫിദിയ കൊടുത്തു എന്നത് ശരി തന്നെ, അതൊരു നഫലായ കർമ്മമാണ്, നിങ്ങൾക്ക് ഉത്തമവുമാണ്. എന്നാൽ ആരോഗ്യം തിരിച്ചു കിട്ടുകയും ഉണ്ടായ കാരണം അകലുകയും ചെയ്താൽ റമദാന് ശേഷം നോമ്പ് പിടിക്കേണ്ടത് നിർബന്ധമാണ്. ഇക്കാര്യം നിങ്ങൾക്ക് പ്രതിഫലത്തിനുള്ള കാരണമായി തീരും. ഹദരത്ത് മസീഹ മഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരിടത്ത് പറയുന്നു, ഇതുകൊണ്ടുള്ള ഉദ്ദേശ്യം ഒരിക്കലും നോമ്പ് പിടിക്കാൻ അവസരം കിട്ടുകയില്ലെന്ന് ഉറപ്പായിട്ടുള്ളവരാണ്. രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ഒരു കൂട്ടർ താൽക്കാലികമായി രോഗം പിടിപെടുന്നവരാണ്, അവരുടെ രോഗം മാറി അവർ സുഖം പ്രാപിക്കുന്നു. മറ്റൊരു കൂട്ടർ നിത്യരോഗികളാണ്, റമദാൻ കഴിഞ്ഞാലും അവർക്ക് നോമ്പ് പിടിക്കാൻ അവസരം കിട്ടുന്നില്ല. ഇങ്ങനെ ഒരിക്കലും നോമ്പ് പിടിക്കാൻ അവസരം കിട്ടുകയില്ലെന്ന് ഉറപ്പുള്ളവർ, ഉദാഹരണത്തിന് പടുവൃദ്ധൻ, അല്ലെങ്കിൽ അങ്ങേയറ്റം ബലഹീനയായ ഗർഭിണി, ഗർഭവതിയായതുകൊണ്ടോ കുട്ടിക്ക് പാൽ കൊടുക്കുന്ന കാരണത്താലോ അവർക്ക് നോമ്പ് പിടിക്കാൻ കഴിയുന്നില്ല. ആ നിലയിൽ തന്നെ വർഷം കടന്നുപോകുന്നു. അങ്ങനെയുള്ളവർക്ക് നോമ്പ് പിടിക്കാതെ ഫിദിയ കൊടുക്കൽ അനുവദനീയമാണ്, കാരണം അവർക്ക് നോമ്പ് പിടിക്കാനേ കഴിയുന്നില്ല. അത്തരക്കാർ ഫിദിയ കൊടുക്കേണ്ടതാണ്. മറ്റുള്ള ആർക്കും ഫിദിയ കൊടുത്തുകൊണ്ട് നോമ്പ് പിടിക്കാതിരിക്കാൻ അനുവാദമില്ല. ഫിദിയ കൊടുത്തുകൊണ്ട് എന്ന് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളത്, സാധാരണ സ്ഥിതിയിലും ചെറിയ രോഗങ്ങളുള്ളപ്പോഴും ഫിദിയ കൊടുക്കാം എന്നുള്ളത് കൊണ്ടാണ്. കാരണം അത് നഫൽ എന്ന നിലയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു ഭക്തി ആർജിക്കാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇസ്ലാം പ്രകൃതി മതമാണ്. അതുകൊണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കാത്ത കാരണത്താൽ നിങ്ങളിൽ ഭക്തി ഉണ്ടാവുകയില്ലെന്ന കടുംപിടുത്തമില്ല. നോമ്പ് പിടിക്കാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ഒരിക്കലും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധ്യമല്ല എന്നുമില്ല. പ്രകൃതിപരമായി നിർബന്ധിതാവസ്ഥയെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. പക്ഷേ നോമ്പ് പിടിക്കൽ ബുദ്ധിമുട്ടാകുമോ എന്ന് നോക്കേണ്ടതുണ്ട്. ബുദ്ധിമുട്ടാകുമെങ്കിൽ നോമ്പ് പിടിക്കരുത്, അത് ഒഴിവുണ്ടാക്കിക്കൊണ്ടാകരുത് എന്ന് മാത്രം. നോമ്പ് പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു മിസ്കീനെ നോമ്പ് പിടിപ്പിച്ച് പരിഹാരം കാണുക. അല്ലാതെ നോമ്പ് പിടിക്കാനുള്ള ധൈര്യം എനിക്കില്ല, പൈസ എന്റെ കയ്യിൽ ധാരാളമുണ്ട്, സൗകര്യവുമുണ്ട്, അതുകൊണ്ട് ദരിദ്രരെ കൊണ്ട് എനിക്കായി നോമ്പ് പിടിപ്പിക്കാം, പ്രതിഫലം കിട്ടും, നോമ്പിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും എന്ന് ഒഴികഴിവ് പറയുന്ന നിലയുണ്ടാകാൻ പാടില്ല. ഇത് ഭക്തിയല്ല. ഇത് മുഖേന അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുകയുമില്ല. സദുദ്ദേശത്തോടുകൂടി നമസ്കരിക്കാത്തവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് ആ നമസ്കാരം അവരുടെ മുഖത്തേക്ക് വലിച്ചെറിയുമെന്നാണ്. അപ്പോൾ സദുദ്ദേശത്തോടെ അല്ല ഫിദിയ കൊടുക്കുന്നതെങ്കിൽ അതും കൊടുക്കുന്നവന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുന്നതായിരിക്കും. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നോമ്പ് പിടിക്കാൻ ഒരിക്കലും സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഫിദിയ. രോഗത്തിൽ നിന്ന് മുക്തി നേടി നോമ്പ് പിടിക്കാൻ യോഗ്യനായി തീരുന്നവൻ ഫിദിയയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് നിഷിദ്ധമായ കാര്യം ചെയ്യാനുള്ള വാതിൽ തുറന്നു വെക്കലാണ്. അതായത് പിന്നീട് അനുവദനീയവും അല്ലാത്തതുമായ കാര്യങ്ങൾ സ്വന്തം നിലയിൽ തീരുമാനിക്കാൻ തുടങ്ങും. ഏതൊരു മതത്തിലാണോ ശരീരേച്ഛയോടുള്ള പോരാട്ടമില്ലാത്തത്, ആ മതം നമ്മുടെ ദൃഷ്ടിയിൽ ഒന്നുമല്ല. ഇപ്രകാരം തന്നെ അള്ളാഹു വെച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ തലയിൽ നിന്ന് ഒഴിവാക്കുന്നത് കഠിനമായ പാപമാണ്. അള്ളാഹു പറയുന്നു, ആരാണോ എന്റെ വഴിയിൽ പോരാടുന്നത് അവർക്കാണ് സന്മാർഗം നൽകപ്പെടുക. മനുഷ്യൻ വഴികഴിവിലൂടെ സുഗമവും സൗകര്യവുമായ വഴി അന്വേഷിക്കുമ്പോൾ അവൻ മതത്തിൽ നിന്ന് അകന്നുകൊണ്ടേ പോകുന്നു. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഫമൻ തത്തവാ ഖൈറം ഫഹുവ ഖൈറുല്ല വാൻ തസൂമു ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ എന്ന കൽപ്പനയെ എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. ആരാണോ സന്തോഷത്തോടും അനുസരണം പുലർത്തിക്കൊണ്ടും നന്മ ചെയ്യുന്നത് അതവന് ഗുണകരമായിരിക്കും. നിങ്ങൾ അറിയുന്നവരും മനസ്സിലാക്കാൻ കഴിയുന്നവരുമാണെങ്കിൽ നിങ്ങളുടെ നോമ്പാചരണം നിങ്ങൾക്കുത്തമമാണ്. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, ആത്മീയമായ പുരോഗതിക്ക് പുറമെ നോമ്പ് നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിന് അനിവാര്യമാണ്. ഇക്കാലത്ത് സയൻസും ഡോക്ടറും പറയുന്നതും ഇത് തന്നെയാണ്. അതുകൊണ്ട് ഭക്തിക്ക് വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓരോ മുസൽമാനും ഓർമ്മ വെക്കേണ്ടത് നിർബന്ധമാണ്. ഭക്തിക്ക് ശരീരേച്ഛയോടുള്ള പോരാട്ടം നിർബന്ധമാണ്. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ അവന്റെ മാർഗത്തിൽ ത്യാഗം നിർബന്ധമാണ്. അള്ളാഹു നമ്മുടെ സ്ഥിതികളും നിർബന്ധിത അവസ്ഥകളും കണ്ടുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ള ഇളവുകൾ അവൻ നമുക്ക് ചെയ്തിട്ടുള്ള ഔദാര്യമാണ്. അതിൽ നിന്ന് അനുവദനീയമായ പരിധി വരെ ഫലമെടുത്തുകൊള്ളുക. എന്നാൽ അള്ളാഹുവിന്റെ പരിധികളെ ലംഘിക്കുന്നവരാകരുത്. റമദാൻ വന്നു എന്നോർത്ത് സന്തോഷിക്കുകയും അതിൽ നോമ്പ് പിടിക്കണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്ത ജക്രി അത് വന്നപ്പോൾ രോഗം കാരണം പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലായാൽ അവൻ ദൈവിക കവിത്വത്തിൽ നോമ്പിന്റെ അനുഗ്രഹത്തിൽ നിന്ന് പിന്തള്ളപ്പെടുന്നില്ല. ഈ ലോകത്ത് ഒരുപാട് ആളുകൾ ഒഴികഴിവ് പറഞ്ഞ് മാറി നിൽക്കുന്നവരാണ്. അവർ വിചാരിക്കുന്നത് മനുഷ്യരെ വഞ്ചിക്കുന്നത് പോലെ അള്ളാഹുവിനെയും വഞ്ചിക്കാൻ കഴിയുമെന്നാണ്. ഒഴികഴിവ് തിരഞ്ഞു നടക്കുന്നവർ ഏത് കാര്യത്തിലും മനകൽപ്പിത ന്യായം തേടി നടക്കുന്നവരാണ്. ദുർന്യായങ്ങൾ കൂട്ടിക്കലർത്തി തന്റെ അഭിപ്രായം ശരിയെന്ന് അവർ കരുതുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പക്കൽ ഇത് ശരിയല്ല. ദുർന്യായത്തിന്റെ കവാടം വളരെ വിശാലമാണ്. മനുഷ്യൻ വിചാരിച്ചാൽ ദുർന്യായം പറഞ്ഞ് ആയസ് മുഴുവൻ ഇരുന്ന് നമസ്കരിക്കാനും അവന് കഴിയും. റമദാനിലെ നോമ്പ് പിടിക്കാതിരിക്കുകയും ചെയ്യാം. എന്നാൽ അള്ളാഹു സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവനുമായ വ്യക്തിയുടെ ഉദ്ദേശ്യത്തെയും തീരുമാനത്തെയും അറിയുന്നവനാണ്. അവന്റെ മനസ്സിൽ വേദനയുണ്ടെന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് പ്രതിഫലത്തെക്കാൾ കൂടുതൽ അള്ളാഹു അവന് നൽകുന്നു. ഹൃദയവേദന വിലമതിക്കപ്പെട്ട കാര്യമാണ്. ദുർന്യായവും കൊണ്ട് നടക്കുന്നവൻ വിശദീകരണത്തെ ആശ്രയ സ്ഥാനമാക്കുന്നു. പക്ഷെ അള്ളാഹുവിന്റെ പക്കൽ അതിനൊരു വിലയുമില്ല. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ 6 മാസം തുടർച്ചയായി നോമ്പ് പിടിച്ചപ്പോൾ നബിമാരുടെ ഒരു സമ്മാനം ജാഗ്ര ദർശനത്തിൽ എനിക്ക് കിട്ടി. എന്തിനാണ് നിങ്ങളുടെ ശരീരത്തെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയും അതിൽ നിന്ന് വെളിയിൽ വരിക എന്നവർ പറയുകയും ചെയ്തു. മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുന്നു, ഇങ്ങനെ മനുഷ്യൻ തന്നെ സ്വയം അള്ളാഹുവിനു വേണ്ടി പീഡിപ്പിക്കുമ്പോൾ അവൻ മാതാപിതാക്കളെ പോലെ കരുണ കാണിച്ചുകൊണ്ട് നീ എന്തിനിങ്ങനെ വിഷമത്തിൽ കിടക്കുന്നു എന്ന് ചോദിക്കും. ഇതാണ് യഥാർത്ഥ ആത്മാവ്. ഇതിന് വിധേയമായി നോമ്പ് പിടിക്കേണ്ടതാണ്. ഓരോ അഹമ്മദിയും ഓരോ മുഅ്മിനും ഈ ആത്മാവും ഈ വികാരവും തങ്ങളിൽ ഉണ്ടാക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. ഒഴികഴിവ് തിരയുന്നതിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതുമാണ്. ഈ പാഠം മനസ്സിലാക്കുന്നവരായി തീരാൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആന്റെ രൂപത്തിൽ അള്ളാഹു നമുക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള ഈ മഹത്തായ സന്മാർഗത്തിൽ നിന്ന് അനുഗ്രഹം തേടുന്നവരായി തീരുമാറാകട്ടെ. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉദ്ദേശ്യമൊന്നും കൂടാതെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഓരോ കൽപ്പനയും ഉദ്ദേശ്യത്തോടു കൂടിയതാണ്. അത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയുള്ളതാണ് എന്നല്ല, ആത്മീയവും ധാർമ്മികവുമായ നിലകളെ വികസിപ്പിക്കുന്ന കാര്യങ്ങളെ എല്ലാം ഇത് വലയം ചെയ്തിരിക്കുന്നു. ഭൗതികമായ അറിവുകളും ഇത് ഉൾക്കൊള്ളുന്നു. അതിനുവേണ്ട എല്ലാ തെളിവുകളും പ്രമാണങ്ങളും അത് നിരത്തുന്നു. വിശുദ്ധ ഖുർആൻ മുൻ മതങ്ങളുടെ മേൽ അറിവിന്റെ മേന്മ സ്ഥാപിക്കുമ്പോൾ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഭണ്ഡാരം, നിലവിലുള്ളതും വരാൻ പോകുന്നതും എല്ലാം വലയം ചെയ്തുകൊണ്ടാണ് അത് സ്ഥാപിക്കുന്നത്. അതിൽ പ്രതിപാദിക്കാത്ത ഏതറിവാണുള്ളത്? 1400 വർഷങ്ങൾക്ക് മുമ്പേ ഖുർആൻ പാരായണം ചെയ്തിരുന്ന സാധാരണക്കാരന് മനസ്സിലാക്കാനും അറിയാനും കഴിയാതിരുന്ന അറിവുകൾ ഇന്ന് വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇന്ന് സത്യമായി സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ കിടക്കുന്ന ഈ വിവിധ ഖജനാവുകളും അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളും എല്ലാം ഒരു പ്രത്യേക വിഷയമാണ്. ഞാനിപ്പോൾ അത് വിവരിക്കുന്നില്ല. ഈ സമയത്ത് റമദാനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഞാൻ ഓതിയ 2-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഷഹറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിൽ അതിനെ സംബന്ധിച്ച് ഖുർആൻ അവതരിച്ച മാസമാണത്. ഈ മാസത്തിൽ ഖുർആൻ ഇറങ്ങാൻ തുടങ്ങി. ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആദ്യമായി വഹി ഉണ്ടായത്. അല്ലാഹു കൽപ്പിച്ചു, ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, അതായത് നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ആദ്യമിറങ്ങിയ വഹിയിൽ പ്രപഞ്ചം മുഴുവനും എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചവൻ അല്ലാഹു ആണെന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആരാധനയ്ക്കർഹൻ അവൻ തന്നെയാണ്. ഈ അധ്യായം, അതായത് സൂറ അലഖ് അവസാനിപ്പിച്ചിട്ടുള്ളത് അവന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള മാർഗം അവന്റെ സന്നിധിയിൽ സാഷ്ടാംഗ പ്രണാമവും ആരാധനയും നടത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധ ഖുർആന്റെ ഈ മാസത്തിലുള്ള ഇറക്കം ഏറ്റവും ആദ്യം നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അല്ലാഹു അത് ഇറക്കിയത് കൊണ്ട് അതിനുള്ള നന്ദി സൂചകമായി അതിന്റെ പാഠമനുസരിച്ച് പ്രവർത്തിച്ച് ഒരു സത്യവിശ്വാസിക്ക് അവന്റെ സാമീപ്യം പ്രാപിക്കാൻ കഴിയും എന്നതിലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ആരാധനാ കർമ്മങ്ങളിലേക്ക് ശ്രദ്ധിക്കുക എന്ന് നമ്മോടത് കൽപ്പിക്കുന്നു. ആരാധനയിൽ താല്പര്യമുണ്ടാക്കുന്നതിനായി മനപരിശുദ്ധിക്ക് വേണ്ടി ഒരു ആരാധന അള്ളാഹു നമ്മോട് പറഞ്ഞത് റമദാനിലെ നോമ്പാണ്. ഇതെങ്ങനെയുള്ള പോരാട്ടവും ആരാധനയുമാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രതിഫലവും അള്ളാഹുവാണെന്ന് അവൻ വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ചുരുങ്ങിയ വചനങ്ങളിൽ നോമ്പിന്റെ വിശദീകരണങ്ങളും കൽപ്പനകളും നൽകിയിട്ടുള്ളത് സത്യവിശ്വാസി ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കാനാണ്. ആദ്യ വചനത്തിൽ പറഞ്ഞു, എന്തെങ്കിലും കാരണത്താൽ നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ അത് പിടിച്ചു വീട്ടുക, പക്ഷെ ഉപേക്ഷിക്കാൻ പാടില്ല. നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അതിനു മുമ്പേയും ഖണ്ഡിതമായി പറഞ്ഞു. ഇവിടെ ഖുർആൻ ഇറങ്ങിയ കാര്യം ഓർമ്മിപ്പിച്ചും ഖുർആൻ നിങ്ങൾക്ക് സന്മാർഗത്തിന് കാരണമാണെന്ന് പറഞ്ഞും കൊണ്ട് നോമ്പ് നിർബന്ധമാണെന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും കാരണത്താൽ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീടത് പിടിച്ചു വീട്ടേണ്ടതാണ്. ആവർത്തിച്ച് പറഞ്ഞതിൽ നിന്ന് നോമ്പ് പിടിക്കുന്നതിന്റെ പ്രാധാന്യം എത്രയാണെന്ന് മനസ്സിലാക്കാം. ഈ ആരാധനാകർമ്മങ്ങൾ സ്വയം പരിഷ്കരണത്തിനും മാർഗമാകുന്നു. കർമ്മങ്ങളുടെ സംസ്കരണം ഇത് മുഖേന നടക്കുന്നു. അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ദോഷങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുന്നു. അനുവദനീയമായ ഒരുപാട് കാര്യങ്ങളെ താൽക്കാലികമായിട്ടാണെങ്കിലും സ്വസ്രഷ്ടാവിന് വേണ്ടി ത്യജിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു അതിന്റെ പ്രതിഫലം താൻ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും, അതായത് ആരാധനകളുടെയും സൽക്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും വിശദീകരണം എല്ലാം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശഹറു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ഖുർആൻ നാം റമളാനിലാണ് ഇറക്കിയത്, അല്ലെങ്കിൽ റമളാനെ കുറിച്ച് പറയാൻ ഇത് ഇറക്കിയിരിക്കുകയാണ്. ഇത് മഹത്തായ ഗ്രന്ഥമാണ്, ഹുദല്ലിന്നാസാണ്, എല്ലാ മനുഷ്യർക്കുമുള്ള സന്മാർഗം ഉൾക്കൊള്ളുന്നതാണിത്. ഈ കാലത്തെയും മനുഷ്യനിതിൽ സന്മാർഗമുണ്ട്. പുതിയൊരു ധർമ്മശാസ്ത്രത്തിന്റെ ആവശ്യമിനിയില്ല. ഇവിടെ ധർമ്മശാസ്ത്രം സമ്പൂർണമായിരിക്കുന്നു. ഈ സന്മാർഗം ഉൾക്കൊള്ളുന്നവനായി തീരണമെന്നുള്ള നിബന്ധന മാത്രമേയുള്ളൂ. ഇല്ലെങ്കിൽ അക്രമത്തിനിറങ്ങിയിരിക്കുന്നവർക്ക്, തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കാനും ദീനിന് നഷ്ടമുണ്ടാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ദീനിന് ഒരു നഷ്ടവും വരുത്താൻ കഴിയുകയില്ല. അവർ തങ്ങളോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത്. അവർ ഖുർആൻ കേട്ടിട്ടും നഷ്ടത്തിൽ കഴിയുന്നവരാണ്. പക്ഷെ ആരാണോ സദുദ്ദേശത്തോടുകൂടി ഈ സന്മാർഗം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് അവന് ഇത് മാർഗദർശനം നൽകും. അതെങ്ങനെയാണ്? പറഞ്ഞു, അതായത് ഈ സന്മാർഗം സത്യവും അസത്യവും തമ്മിൽ വ്യത്യാസപ്പെടുത്തി കാണിക്കാൻ തെളിവുകൾ ഉൾക്കൊള്ളുന്നതാണ്. തുറന്ന നിലയിലുള്ള അടയാളങ്ങളും ഇതിലുണ്ട്. തെളിവുകളും അടയാളങ്ങളും കണ്ടിട്ടും വിശ്വസിക്കാത്തവർ ഭാഗ്യഹീനരാണ്. പക്ഷെ ഈ ഗ്രന്ഥത്തെ വിശ്വസിക്കുന്ന നമ്മൾ ഭാഗ്യവാന്മാരാണ്. അത് ലോകം മുഴുവനുമുള്ള ജനങ്ങൾക്ക് സന്മാർഗദായകമാണ്. സന്മാർഗമെന്ന വാദം മാത്രമല്ല, നേരെ മറിച്ച് നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിനും തെളിവുകൾ നിരത്തുന്നു. അതനുസരിച്ച് പ്രവർത്തിച്ചാൽ എന്ത് നേട്ടമുണ്ടാകുമെന്നും അതെടുത്തില്ലെങ്കിലുള്ള കോട്ടം എന്താണെന്നും പറഞ്ഞിരിക്കുന്നു. ഈ ഖുർആനെ വിശ്വസിക്കുന്നത് നമ്മുടെ ഭാഗ്യമാണ്. അത് സത്യത്തിൽ നിലകൊള്ളുന്നു എന്നതിന് എല്ലാതരം തെളിവുകളും നൽകുന്നുണ്ട്. അതെന്തുകൊണ്ട് അവസാനത്തേതും തികവുറ്റതുമായി എന്നതിനുള്ള തെളിവും അത് നൽകുന്നു. നിരർത്ഥകമായതിനെ നിരർത്ഥകമെന്ന് പറഞ്ഞ് തള്ളുക മാത്രമല്ല, മറിച്ച് അതിനുള്ള തെളിവുകളും സമർപ്പിക്കുന്നു. അത്തരം ഗ്രന്ഥം കിട്ടിയ നിങ്ങൾ അള്ളാഹുവിന്റെ ദാസരായി തീരാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടതാണ്. ദാസരാകാനുള്ള നിലവാരം ഉയർത്താൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് തന്ന മാർഗത്തിലൂടെ പ്രവർത്തിക്കേണ്ടതാണ്. അതിലൊന്ന് റമദാനിലെ നോമ്പ് പിടിക്കുക എന്നതാണ്. ഈ നോമ്പ് കാരണം ആത്മീയമായ നിലവാരം ഉയരുകയും അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുകയും ചെയ്യുമ്പോൾ അവന് അധികമധികമായി കീർത്തനം ചെയ്യുക. അവനാണ് നിങ്ങളോട് ഔദാര്യം ചെയ്ത് അവനെ തൃപ്തി കരസ്ഥമാക്കാൻ പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ പ്രവേശിപ്പിച്ചത്. ഖുർആനെ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തിയില്ല. അതിന്റെ കൽപ്പനകൾ കണ്ടിട്ട് അന്ധരായി കടന്നുപോകുന്നവരിലും പെടുത്തിയില്ല, മറിച്ച് അതിന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുന്നവരിലാണ് നമ്മെ പെടുത്തിയിട്ടുള്ളത്. ഇതിന് നന്ദി കാണിച്ചുകൊണ്ട് നാം ഖുർആനിക കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുകയും ഖുർആനിൽ അള്ളാഹു ഇറക്കിയ അനുഗ്രഹം പ്രാപിക്കുകയും റമദാനിലെ നോമ്പ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പൂർത്തീകരിക്കുന്നവരാവുകയും ചെയ്യുമ്പോൾ അവൻ തന്റെ വാഗ്ദാനം അനുസരിച്ച് നമുക്ക് കൂടുതൽ നന്മ ചെയ്യാൻ സൗഭാഗ്യം നൽകും. അങ്ങനെ നോമ്പിന്റെ അതിരില്ലാത്ത പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. റമദാൻ മാസത്തെ ഈ വശത്തൂടെയും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് അള്ളാഹു ഖുർആനെ തികവുറ്റതും പരിപൂർണവും എന്ന നിലയിൽ നമ്മളിൽ ഇറക്കിയെന്ന് മാത്രമല്ല, മറിച്ച് ഓരോ വർഷവും ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഫലമെടുക്കാനും പറഞ്ഞു. അതിനോടൊപ്പം സ്വഭാവ സംസ്കരണത്തെ സംബന്ധിച്ചും പറഞ്ഞു. ശരീരേച്ഛകളിൽ നിന്ന് അകന്നു നിൽക്കാനും അതിലെ കൽപ്പനകൾ പാലിക്കാനും അതിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം പ്രാപിക്കാനും പറഞ്ഞു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിടത്ത് പറയുന്നു, ശഹറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഇതിൽ നിന്നും റമദാൻ മാസത്തിന്റെ മഹത്വം മനസ്സിലാകുന്നുണ്ട്. ഹൃദയത്തെ പ്രോജ്വലിപ്പിക്കുന്നതിന് ഉത്തമമായ മാസമാണിതെന്ന് സൂഫികൾ എഴുതിയിരിക്കുന്നു. ഇതിൽ അധികമായി ജാഗ്രത ദർശനമുണ്ടാകുന്നു. നമസ്കാരം മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. നോമ്പ് അതിനെ പ്രോജ്വലിപ്പിക്കുന്നു. മനപരിശുദ്ധി കൊണ്ടുള്ള ഉദ്ദേശ്യം ദോഷപ്രവണമായ ആത്മാവിന്റെ വികാരാവേശങ്ങളിൽ നിന്നും അകലാൻ കഴിയുന്നു എന്നതാണ്. മനസ്സിന്റെ പ്രോജ്വലനം കൊണ്ടുള്ള ഉദ്ദേശ്യം ജാഗ്രത ദർശനത്തിന്റെ കവാടം അവനിൽ തുറക്കുകയും അങ്ങനെ അള്ളാഹുവിനെ കാണുകയും ചെയ്യുക എന്നതാണ്. അള്ളാഹു ഈ സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നു. ഇതിൽ നിന്ന് പൂർണ്ണമായി ഫലമെടുക്കാൻ നാം ശ്രമിക്കണം. ഈ മാസത്തിൽ മനപരിശുദ്ധി വരുത്തുന്ന രീതിയിലുള്ള നമസ്കാരം നാം അനുഷ്ഠിക്കേണ്ടതാണ്. ഓരോ നമസ്കാരത്തിനോടുമൊപ്പം ആത്മപരിശോധന നടത്തിയാൽ മനപരിശുദ്ധിയിലേക്കും നമ്മുടെ ചുവടുകൾ ഉയരും. ഓരോ നമസ്കാരവും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയരായും അന്യ ദൈവങ്ങളിൽ നിന്ന് സ്വതന്ത്രരായി നിർവഹിക്കേണ്ടതാണ്. അപ്പോഴാണ് അത് മനപരിശുദ്ധിക്ക് സഹായിക്കുന്നതായി തീരുന്നത്. ഓരോ നമസ്കാരവും അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന നിലയിലായാൽ മനപരിശുദ്ധി ആർജിക്കാനുള്ള ചുവടുകൾ വേഗം വേഗം മുന്നോട്ട് വെക്കാൻ കഴിയും. മനപരിശുദ്ധി വരുത്തുന്നവരുടെ ദൈവത്തെ അന്യരും ഭയപ്പെടും. ഈ ചിന്തയോടും പ്രാർത്ഥനയോടും കൂടി അവന്റെ മുമ്പിൽ ഹാജരാവുക. അള്ളാഹുവേ, ഈ റമദാനിൽ പ്രവേശിക്കാൻ നീ എനിക്ക് അവസരം നൽകി. ഇനി ഇതിലെ അനുഗ്രഹവും നീ തന്നെ എനിക്ക് നൽകിയാലും എനിക്കെന്റെ നമസ്കാരം നിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന വിധത്തിലും എന്റെ മനസ്സിലെ അഴുക്കുകളിൽ നിന്ന് അകലാൻ കഴിയുന്ന തരത്തിലും അനുഷ്ഠിക്കാൻ ഭാഗ്യം നൽകണമേ. റമദാന്റെ ഈ അന്തരീക്ഷം എല്ലാം കൊണ്ടും നമുക്ക് അനുഗ്രഹീതമാണ്. ഇതിൽ നല്ല നിലയിൽ നമസ്കരിക്കാൻ കഴിയുന്നു. അത് മനപരിശുദ്ധി പ്രദാനം ചെയ്യുന്നു. ദോഷപ്രവണമായ ആത്മാവ് മനുഷ്യനെ തിന്മയിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശൈത്താന്റെ പിടിയിൽ അമർന്നു കിടക്കുകയാണ്. അതിൽ നിന്ന് മനുഷ്യന് നോമ്പുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്നു. കാരണം ഈ ദിനങ്ങളിൽ ശൈത്താൻ ചങ്ങലക്കിടപ്പെടുന്നു. അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുന്നതിനും ശൈത്താന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമായിട്ടാണ് നമസ്കരിക്കുന്നത്. അത് ക്ഷണത്തിൽ മനുഷ്യനെ സ്വയം ശാസകാത്മാവിലേക്ക് കടത്തി ശാന്തി പ്രാപിച്ച സ്ഥിതിയിലെത്തിക്കും. നോമ്പിന്റെ പോരാട്ടവും കൂടി ഇതിനോടൊപ്പം ചേരുകയും അതിനോടൊപ്പം ഐച്ഛിക കർമ്മങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ കഴിവനുസരിച്ച് അള്ളാഹു തൻ മാർഗം നൽകുന്നു. ഉൻസില ഫീഹിൽ ഖുർആൻ എന്നതിൽ ഇക്കാര്യവും ഓർക്കുക. ഖുർആൻ ഇറങ്ങിത്തുടങ്ങിയത് ഈ മാസത്തിലാണ്. വർഷത്തിന്റെ മറ്റു മാസങ്ങളിലും അത് തുടർന്നുകൊണ്ടിരുന്നു. ഓരോ റമദാനിലും എത്രമാത്രം ഖുർആൻ ഇറങ്ങിയിരുന്നുവോ അത് മുഴുവനും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഓതിക്കൊടുക്കാറുണ്ടായിരുന്നു. റമദാനിലെ പ്രത്യേക അനുഗ്രഹമാണിത്. ഹദരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ജീവിതത്തിലെ അവസാന റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടു പ്രാവശ്യം ഖുർആൻ മുഴുവൻ ഓതിക്കൊടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിലും നാം ശ്രദ്ധിക്കണം. നോമ്പ് പിടിക്കുന്നതിനോടൊപ്പം മറ്റ് നിർബന്ധ കാര്യങ്ങളും ഐച്ഛികർമ്മങ്ങളും ആദ്യത്തേക്കാൾ കൂടുതൽ അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം ഖുർആൻ പാരായണത്തിലും അതിന്റെ തർജ്ജമ വായിക്കുന്നതിലും അതിൽ ചിന്തിക്കുന്നതിലും ഒഴുകേണ്ടതാണ്. മറ്റ് സ്ഥലങ്ങളിലും ജമാഅത്ത് ദറസുകൾക്കുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആനിലെ കൽപ്പനകൾ നമ്മൾ നടപ്പിൽ വരുത്താനും കൂടുതൽ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ റമദാനിൽ നിന്ന് ഫലമെടുക്കുന്നവരായി തീരുന്നത്, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരായി തീരുന്നത്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന അവന്റെ നന്ദിയുള്ള ദാസരെന്ന് പറയപ്പെടുന്നവരായി തീരുന്നത്. അള്ളാഹു നമ്മെ റമദാനിലെ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും ഫലമെടുക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദു വനസ്തഈനു വനസ്തഗ്ഫിറു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر